السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم اغفر لنا ذنوبنا كلها، دقها وجلها وأولها وآخرها وعلانيتها وسرها. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. اللهم اجعل أعمالنا كلها صالحة، واجعلها لوجهك خالصة، ولا تجعل منها لأحد شيئا. أما بعد، سهودر قلي شيخ الإسلام بن تيمية رحمه الله അദ്ദേഹത്തിൻ്റെ അൽ വസിയത്തു സുഗ്ര എന്ന റിസാലയാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അതിൽ നമ്മുടെ കയ്യിലുള്ള കോപ്പിയിൽ രണ്ടാമത്തെ പേജിൽ അതിൽ അവസാനത്തെ പാരഗ്രാഫാണ് നമ്മൾ ഇന്ന് വായിക്കുന്നത്. വഅലം അന്നൽ ഇനായത ബിഹാദ മിൻ അഷദ്ദി മാ ബിൽ ഇൻസാനി അൽ ഹാജതു ഇലൈ. വഅലം, നീ അറിയുക, അന്നൽ ഇനായത ബിഹാദ, ഈ കാര്യം പരിഗണിക്കേണ്ടത്, മിൻ അഷദ്ദി മാ ബിൽ ഇൻസാനിൽ ഹാജതു ഇലൈ, ഒരു മനുഷ്യന് വളരെ അത്യാവശ്യമായ കാര്യമാണ്. ഏത് കാര്യമാണ് ഇവിടെ ഉദ്ദേശിച്ചത്? അതായത്, തെറ്റുകളും അബദ്ധങ്ങളും സംഭവിച്ചു പോയാൽ അത് പരിഹരിക്കപ്പെടാനുള്ള വഴികൾ സ്വീകരിക്കുക എന്നത്. ഈ റിസാലയിൽ മുമ്പ് നമ്മൾ മനസ്സിലാക്കിയതുപോലെ, പാപങ്ങൾ മായ്ക്കപ്പെടാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ചില കാരണങ്ങൾ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് കാരണങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് തൗബയാണ്. പാപങ്ങളിൽ നിന്ന് അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക എന്നതാണ്. തൗബയുടെ വാതിൽ അള്ളാഹു എല്ലാവർക്കും മുന്നിലും തുറന്നു വച്ചിരിക്കുന്നു. അതിൽ നിന്ന് ഒരാളും ഒഴിവല്ല. മുശ്രിക്കും കാഫിറും പോലും, കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് സന്താനമുണ്ടെന്നും ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു തന്നെയാണെന്നും, അല്ല മൂന്നിൽ ഒരുവനാണ് അള്ളാഹു, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്, ഇങ്ങനെയുള്ള കടുത്ത കുഫറിന്റെ വാദങ്ങൾ പറയുന്ന നസ്രാനികളെക്കുറിച്ച് പരാമർശിച്ച ശേഷം അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറയുകയുണ്ടായി, അഫല യതൂബൂന ഇലല്ലാഹി വയസ്തഗ്ഫിറൂന വല്ലാഹു ഗഫൂറു റഹീം. അഫല യതൂബൂന ഇലല്ലാഹ്, അവർ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്നില്ലേ? വയസ്തഗ്ഫിറൂന, അള്ളാഹുവിനോട് അവർ പാപമോചനം തേടുന്നില്ലേ? വല്ലാഹു ഗഫൂറു റഹീം, അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ്, അവനേറെ കരുണ ചൊരിയുന്നവനാണ്. അഥവാ ഒരു മനുഷ്യൻ എത്ര വലിയ തെറ്റ് ചെയ്തവനാണെങ്കിലും, കുഫറിലും ഷിർക്കിലും അകപ്പെട്ടവനാണെങ്കിലും, അവൻ മരിക്കുന്നതും വരേക്കും, റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്നതുവരെ, അല്ലെങ്കിൽ സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നതുവരെ, അത് അവസാനിപ്പിച്ച് താൻ ഏത് നിലപാടിലാണോ ഉള്ളത് അത് അവസാനിപ്പിച്ച് ഇസ്ലാമിന്റെ ശരിയായ പാതയിലേക്ക് വന്ന് അള്ളാഹുവിനോട് പാപമോചനം തേടാൻ, അവനിലേക്ക് ഖേദിച്ചു മടങ്ങാനുള്ള വഴി തുറന്നു വെക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ നോക്കൂ, സൂറത്തു അൽ ബുറൂജ് വസ്സമാഇ ദാതിൽ ബുറൂജ് എന്ന് തുടങ്ങുന്ന സൂറത്തിൽ അള്ളാഹു പഴയകാലത്ത് ജീവിച്ച ചില സമൂഹങ്ങളെക്കുറിച്ച്, ചില ആളുകളെക്കുറിച്ച് പറയുകയുണ്ടായി. ഖുതിൽ അസ്ഹാബുൽ ഉഖ്ദൂദ്, ആ കിടങ്ങിന്റെ ആളുകൾ അവർ നശിപ്പിക്കപ്പെടട്ടെ. അന്നാരി ദാതിൽ വഖൂദ്, ഇന്ധനം നിറച്ചിട്ടുള്ള തീയിന്റെ ആളുകൾ, ഇദ്ഹും അലൈഹ ഖുഊദ്, അവർ ആ തീക്കുണ്ടാരങ്ങളുടെ വക്കത്തിരുന്ന സന്ദർഭം, ഇദ്ഹും അലൈഹ ഖുഊദ് വഹും അലാ മാ യഫ്അലൂന ബിൽ മുഅ്മിനീന ഷുഹൂദ്, മുഅ്മിനുകളെ ചെയ്യുന്നത് അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അഥവാ അക്കാലത്ത് അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന് പറയുന്ന മുസ്ലിമീങ്ങളായ ആളുകളെ ആ നാട്ടുകാരെന്താണ് ചെയ്തത്? അവിടെയുള്ള ഭരണകൂടത്തിന്റെ ആജ്ഞപ്രകാരം വലിയ തീയിന്റെ കുഴികൾ, തീക്കുണ്ടാരങ്ങൾ കുഴിച്ചുവെച്ച് അതിൽ തീ നിറച്ച് മുസ്ലിമീങ്ങളായ പുരുഷന്മാരെയും സ്ത്രീകളെയും ഒക്കെ അതിലേക്ക് ഒളിച്ചെറിഞ്ഞ് അത് നോക്കി ഇരിക്കുന്ന ആളുകൾ എത്ര വലിയ ധിക്കാരവും അള്ളാഹുവിനോടുള്ള നിഷേധവും ക്രൂരതയുമാണ് അവർ ചെയ്തതെന്ന് ചിന്തിച്ചു നോക്കൂ. അള്ളാഹുവിനെ നിഷേധിക്കുക, അവനിൽ പങ്കുചേർക്കുക എന്നത് മാത്രമല്ല, മറിച്ച് അവർക്ക് യാതൊരു ഉപദ്രവവും ചെയ്യാത്ത മുസ്ലിമീങ്ങളെ തങ്ങളുടെ റബ്ബ് അള്ളാഹുവാണ്, അവനെ മാത്രമേ ഞങ്ങൾ ഇബാദത്ത് ചെയ്യൂ എന്ന് പറഞ്ഞതിന്റെ പേരിൽ തീയിലേക്ക് വലിച്ചെറിഞ്ഞ് ഒന്നു രണ്ടു പേരെയല്ല ഒരു സമൂഹത്തെ ഒന്നാകെ തീയിലേക്ക് വലിച്ചെറിഞ്ഞ് കൊല്ലുക. വഹും അലാമായി ഫഅലൂന ബിൽ മുഅ്മിനീന ഷുഹൂദ്. അല്ലാഹു പറയുകയാണ് വമാ നഖമു മിൻഹും ഇല്ലാ യുഅ്മിനു ബില്ലാഹിൽ അസീസിൽ ഹമീദ്. ഈ മുഅ്മിനുകളാകട്ടെ അവരോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇല്ലാ യുഅ്മിനു ബില്ലാഹിൽ അസീസിൽ ഹമീദ്, അസീസും ഹമീദുമായ അങ്ങേയറ്റം പ്രതാപവാനും എല്ലാ സ്തുതികൾക്കും അർഹനുമായ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്നതല്ലാതെ ഒരു തെറ്റും ഈ മുസ്ലിമീങ്ങൾ അവരോട് ചെയ്തിട്ടില്ല. വമാ നഖമു മിൻഹും ഇല്ലാ യുഅ്മിനു ബില്ലാഹിൽ അസീസിൽ ഹമീദ്. അതിനുശേഷം നോക്കൂ അള്ളാഹു ആ സൂറത്തിൽ പിന്നീടുള്ള ആയത്തുകളിൽ പറയുന്നത് ഇന്നല്ലദീന ഫതലുൽ മുഅ്മിനീന വൽ മുഅ്മിനാത് ثم لم يتوبوا فلهم عذاب جهنم ولهم عذاب الحريق. ഈ മുഅ്മിനുകളായ ആളുകളെ പുരുഷന്മാരെയും സ്ത്രീകളെയും കത്തിച്ചു കളഞ്ഞ ആളുകൾ ثم لم يتوبوا എന്നിട്ട് അതിൽ നിന്ന് ഖേദിച്ചു മടങ്ങാതിരുന്ന ആളുകൾ ഫലഹും അദാബു ജഹന്നം, അവർക്ക് ജഹന്നമാകുന്ന നരകത്തിന്റെ ശിക്ഷയുണ്ട്. വലഹും അദാബുൽ ഹരീഖ്, കരിച്ചു കളയുന്ന ശിക്ഷയുണ്ട് അവർക്ക്. മഹാനായ ചാബി അൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയുണ്ടായി, നോക്കൂ അള്ളാഹുവിന്റെ ഉദാര്യം, അവന്റെ കാരുണ്യം, അവന്റെ പ്രിയപ്പെട്ട അടിമകൾ, അവന്റെ ഔലിയാഇനെ മുഅ്മിനുകളെ തീയിലേക്ക് ഒലിച്ചെറിഞ്ഞ് കൊന്നുകളഞ്ഞ ആളുകളാണവർ, കടുത്ത കുഫറിഞ്ഞ ആളുകളാണവർ. പക്ഷെ അവരെയും അള്ളാഹു തൗബയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു. നിങ്ങളത് ആ ചെയ്തു പോയ പ്രവൃത്തിയിൽ ഖേദിച്ച് അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങി ഇസ്ലാമിലേക്ക് വന്ന് അങ്ങനെ നിങ്ങളുടെ നിലപാട് നന്നാക്കിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും. ഖുൽ യാ ഇബാദിയ അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ إنه هو الغفور الرحيم. قل പറയു നബിയെ, യാ ഇബാദി എന്റെ അടിമകളെ വിളിച്ചു പറയുക, അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം അവനവനോട് തന്നെ അതിക്രമം ചെയ്തു പോയ എന്റെ അടിമകളോട് പറയുക, ലാ തഖ്നതു നിങ്ങൾ നിരാശപ്പെടരുത് മറഹ്മത്തില്ലാഹ് അല്ലാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, കാരണം അള്ളാഹു എല്ലാ പാപങ്ങളും പുറത്തു തരുന്നവനാണ്. എല്ലാ പാപങ്ങളും എന്ന് പറഞ്ഞാൽ ആയത്തിലെ ഉദ്ദേശം ലിമൻ താബ, ആരാണ് തൗബ ചെയ്തത് അവർക്ക്. അതുകൊണ്ട് ആ ആയത്തിൽ കുഫറും ശുർക്കും എല്ലാം ഉൾപ്പെട്ടു. ആ ആയത്തിൽ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞതിൽ കുഫറും ശുർക്കും ഒക്കെ ഉൾപ്പെട്ടു. കാരണം അതാർക്കാണ്? അത് അവസാനിപ്പിച്ച് ഇസ്ലാമിലേക്ക് വന്ന് തൗബ ചെയ്ത ആൾക്കുള്ളതാണ്. ശുർക്കോ കുഫറാണെങ്കിൽ അവൻ ഇസ്ലാമിലേക്ക് വരണം, അതാണ് അവന്റെ തൗബ. ബാക്കിയുള്ള പാപങ്ങളാണെങ്കിൽ അതിൽ നിന്ന് ഖേദിച്ചു മടങ്ങേണ്ടതുണ്ട്. അതിന്റെ നിബന്ധനകൾ മുൻപ് തൗബയുടെ നിബന്ധനകൾ നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അത് ആ ആയത്തിൽ അള്ളാഹു എല്ലാവരെയും ക്ഷണിച്ചിരിക്കുന്നു. അള്ളാഹു എല്ലാ പാപങ്ങളും പുറത്തു തരുന്നവനാണ്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം, അവനേറെ പൊറുക്കുന്നവനാണ്, അവനേറെ കരുണ ചൊരിയുന്നവനാണ്. അപ്പൊ തൗബയാണ് ഒന്നാമത്തെ പാപങ്ങളുടെ മോശമായ അനന്തര ഫലങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒന്നാമത്തെ വഴി തൗബയാണ്. പിന്നെ ഇസ്തിഗ്ഫാർ, അള്ളാഹുവിനോട് പാപമോചനം തേടുക എന്നത്. അത് ചിലപ്പോൾ തൗബയില്ലാതെയും സംഭവിക്കും. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ഒരാൾ തൗബയുടെ നിബന്ധനകളൊന്നും പൂർത്തിയാക്കാതെയും ചിലപ്പോൾ പറഞ്ഞേക്കും. ആ തെറ്റ് അവസാനിപ്പിക്കുമെന്ന നിശ്ചയദാർഢ്യം അത് വേണം, ആ തെറ്റ് അത് ഒഴിവാക്കണം, അതുപോലെ ചെയ്തു പോയതിൽ ഖേദം വേണം, ഇതൊക്കെ തൗബയുടെ നിബന്ധനകളാണ്. എന്നാൽ ആ നിബന്ധനകൾ പാലിക്കാതെ ചിലപ്പോൾ ഒരാൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞേക്കും. അതിന് ഒരു ഉദാഹരണം മുമ്പ് നമ്മൾ സൂചിപ്പിച്ചിരുന്നു, പുകവലിക്കുന്ന ആളുകൾ. ചില ആളുകളെ കാണാം, അവൻ വലിച്ചതിന് ശേഷം പറയും അസ്തഗ്ഫിറുല്ലാഹ് എന്ന്. അവനറിയാം ഏതാനും മണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും വലിക്കും എന്ന്. അത് തൗബ ഇല്ലാത്ത ഇസ്തിഗ്ഫാറാണ്. ആ ഇസ്തിഗ്ഫാർ കൊണ്ട് പ്രയോജനമുണ്ടാകുമോ? ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ചിലപ്പോൾ അവൻ തൗബ ഇല്ലാതെ ഇസ്തിഗ്ഫാർ നടത്തിയാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം എന്നോണം അള്ളാഹു അവന് പുറത്തു കൊടുത്തേക്കും.
പക്ഷേ പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട്, ഒരാൾ അത് പറയുന്നത് അള്ളാഹുവിനോടുള്ള ഭയം കൊണ്ടാണ്, റബ്ബിനോടുള്ള പേടി കൊണ്ടാണ് അവൻ അത് പറയുന്നത്. എന്നാൽ ഈ തന്റെ ദുഷിച്ച മോഹത്തിനു മുന്നിൽ അവൻ ദുർബലനായി പോവുകയാണ്, അവന്റെ നിശ്ചയദാർഢ്യം തകർന്നു പോവുകയാണ്. പക്ഷെ അവനെ പറഞ്ഞത് അള്ളാഹുവിനോടുള്ള പേടി കൊണ്ടാണ് എങ്കിൽ അത് വെറുതെ ആവുകയില്ല. ആ വാക്ക് റബ്ബിനോടുള്ള അവന്റെ തേട്ടം അത് വെറുതെ ആയി പോവുകയില്ല. അതേസമയം ഹൃദയത്തിൽ യാതൊരു പേടിയുമില്ലാതെ ഒരുവൻ വെറുതെ പറയുകയാണ് അസ്തഗ്ഫിറുല്ലാ എങ്കിൽ അവൻ കദ്ദാബാണ്, അവൻ ആ പറയുന്നത് കളവാണ്. അവന്റെ ഹൃദയത്തിൽ അതിനുണ്ടാകേണ്ട യാതൊരു മാറ്റവും അവന്റെ ഹൃദയത്തിലില്ല. അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം കൊണ്ടല്ല അവൻ പറയുന്നത്. ആ ഇസ്തിഗ്ഫാർ പ്രയോജനപ്പെടുകയില്ല. അതേസമയം അതല്ലാതെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയമാണ് ആ വാക്ക് പറയാൻ അവനെ പ്രേരിപ്പിച്ചതെങ്കിൽ ആ വാക്ക് അവന് പ്രയോജനപ്പെടുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മഹത്തായ ഫദ്ലുകൊണ്ട്, അവന്റെ കാരുണ്യം കൊണ്ട്. അതുപോലെ സഹോദരങ്ങളെ, മൂന്നാമത്തെ കാര്യം തൗബ പറഞ്ഞു, ഇസ്തിഗ്ഫാർ പറഞ്ഞു. മൂന്നാമത്തെ കാര്യം തൗബയും ഇസ്തിഗ്ഫാറും ഒരുമിച്ചുണ്ടാവുക എന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. അടുത്ത കാര്യം എന്താണ്? അത് നന്മകളാണ്, സൽപ്രവർത്തനങ്ങളാണ്. അതാണ് മുആദ് റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഹദീസിൽ വന്നിട്ടുള്ളത്. വാത്ബിഇ സയ്യിഅത്തൽ ഹസനത തംഹുഹാ വഖാലിഖ് അന്നാസ ബിഖുലുഖിൻ ഹസൻ. നീ ഒരു തിന്മ ചെയ്തു പോയാൽ ഒരു നന്മ അതിന്റെ പിന്നാലെ ചെയ്യുക, തംഹുഹാ, അതിനെ മായിച്ചു കളയുന്ന നന്മ. ഈ ഹദീസ് വേറെയും അബൂദർ റളിയല്ലാഹുവിന്റെ ഒക്കെ റിവായത്തിൽ വന്നിട്ടുണ്ട്. ആ റിവായത്തുകൾ നമുക്ക് കാണാം. നീ തിന്മ ചെയ്തു പോയാൽ നന്മ ചെയ്യുക, നന്മ അതിനെ തിന്മയെ മായിച്ചു കളയും എന്ന്. നന്മ തിന്മയെ മായിച്ചു കളയും. ഖുർആനിൽ വന്നിട്ടുള്ള കാര്യമാണത്. ഇന്നൽ ഹസനാത്തി യുദ്ധിബുന സയ്യാത്ത്, ഇന്നൽ ഹസനാത്തി യുദ്ധിബുന സയ്യാത്ത്, നന്മകൾ തിന്മകളെ നീക്കിക്കളയും, അതിനെ പോക്കിക്കളയും എന്ന് ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ളതാണ്. നന്മകൾ അത് സഹോദരങ്ങളെ കഫാറത്തുകളായ നന്മകൾ ഉണ്ടാകും. ഒരു ഇന്ന് തെറ്റ് ചെയ്തു പോയാൽ ഇന്ന പ്രായശ്ചിത്തം ചെയ്യണം എന്ന് അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടാകും. അങ്ങനെ പറയാതെ ഉള്ള കാര്യങ്ങളുമുണ്ട്. നന്മകൾ അത് ഇന്ന നന്മ ചെയ്താൽ അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് ഹദീസുകളിൽ വന്നിട്ടുള്ളതുപോലെയുള്ള നന്മകളുണ്ട്. ആ നന്മകൾ കൊണ്ട് പാപങ്ങൾ മായ്ക്കപ്പെടും. നമ്മൾ പറഞ്ഞു, നന്മകൾ കൊണ്ട് മായ്ക്കപ്പെടുക ചെറിയ പാപങ്ങളാണ്, ചെറിയ പാപങ്ങളാണ്. വൻ പാപങ്ങൾ മായ്ക്കപ്പെടാൻ തൗബ തന്നെ വേണം. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഒരാളുടെ സൽക്കർമ്മങ്ങൾ അത് ചെയ്യുമ്പോഴുള്ള അവന്റെ ഇഖ്ലാസിന്റെ വലിപ്പമനുസരിച്ച്, ആ ചെയ്ത പ്രവർത്തനത്തിന്റെ ഫലമനുസരിച്ച് വലിയ പാപങ്ങൾ വരെ ഒരുപക്ഷെ ചില സന്ദർഭങ്ങളിൽ അതുകൊണ്ട് മായ്ക്കപ്പെട്ടേക്കാം. മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഴയകാല സംഭവങ്ങളിൽ, പഴയകാല ചരിത്രങ്ങളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന ചില സംഭവങ്ങൾ അതിനുള്ള തെളിവാണ്. ഒരു മോശക്കാരിയായ, ദുർനടപ്പുകാരിയായ സ്ത്രീ ഒരു നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ അള്ളാഹു അവർക്ക് പുറത്തു കൊടുത്തു എന്ന ഹദീസ് പോലെയുള്ള ചില ഹദീസുകൾ അത് സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ചില നന്മകൾ അതിന്റെ അത് ചെയ്യുമ്പോഴുള്ള ഒരാളുടെ ഹൃദയത്തിന്റെ അവസ്ഥ കൊണ്ട് അല്ലെങ്കിൽ ആ പ്രവൃത്തിയുടെ വലിപ്പം കൊണ്ട് അള്ളാഹു അത് മുഖേന വൻ പാപങ്ങൾ പുറത്തു കൊടുത്തേക്കും. ഷെയ്ഖുൽ ഇസ്ലാം ഇവിടെ പറഞ്ഞത് നോക്കുക, അലം, നീ അറിയണം, അന്നൽ ഇനായത ബിഹാദ മിൻ അഷദ്ദി മാ ബിൽ ഇൻസാനിൽ ഹാജതു ഇലൈ. ഒരാൾക്ക് വളരെ അത്യാവശ്യം അയാൾ പരിഗണിക്കാൻ ആവശ്യമായ കാര്യങ്ങളിൽ ഒന്നാണിത്. ഏത് തിന്മകൾ സംഭവിച്ചു പോയാൽ അത് അതിന്റെ അനന്തരഫലം നീക്കാൻ എന്ത് ചെയ്യണം എന്നത് നമ്മൾ ഏറെ പഠിച്ചിരിക്കേണ്ട കാര്യമാണത്. എന്നാൽ സഹോദരങ്ങളെ, നമ്മളിൽ പലർക്കും, നമ്മുടെ പലരുടെയും സ്ഥിതി തിന്മകളെ യാതൊരു കാര്യവും അവനാക്കിയിട്ടില്ല എന്നതാണ്. അവന്റെ തിന്മകളെ കുറിച്ച് അവന് ഓർമ്മയേയില്ല. ഞാനൊരു പാപിയാണെന്നവൻ ചിന്തിക്കുന്നേയില്ല. എന്നു മാത്രമല്ല സഹോദരങ്ങളെ, പാപം ചെയ്യുന്നേന ഒരാൾ താൻ നല്ലയാളാണെന്ന് വിചാരിച്ചാലോ? അതങ്ങേറ്റം പരിതാപകരമായ അപകടം പിടിച്ച കാര്യമാണ്. അള്ളാഹു പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ് വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. യാ അയ്യുഹല്ലദീന ആമനു വമുഅ്മിനുകളെ, തഖുല്ലാഹ, അള്ളാഹുവിനെ സൂക്ഷിക്കുക. വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്, ഓരോരുത്തരും അവൻ നാളേക്ക് വേണ്ടി എന്താണ് ചെയ്തു വെച്ചതെന്ന് നോക്കുക. ഓരോരുത്തരും നോക്കട്ടെ അവൻ നാളേക്ക് വേണ്ടി എന്ത് ചെയ്തു വെച്ചുവെന്ന്. വത്തഖുല്ലാഹ, അള്ളാഹുവിനെ സൂക്ഷിക്കുക. നോക്കുക, ആയത്തിൽ അള്ളാഹു നാളേക്ക് വേണ്ടി ചെയ്തു വെച്ചതെന്ന് ഓരോരുത്തരും നോക്കട്ടെ എന്താണ് ചെയ്തു വെച്ചതെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞതിന്റെ അപ്പുറം ഇപ്പുറം എന്താണ് പറഞ്ഞത്? തഖുല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കുക. ഇന്നല്ലാഹു ഖബീറു ബിമാ തഅമലൂൻ, അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് ഖബീറാണ്. എന്താണ് ഖബീർ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായി അറിയുന്നവനാണ്. നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നിങ്ങളുടെ നിയത്ത് എന്തായിരുന്നു, എന്താണ് നിങ്ങൾ ചെയ്യുമ്പോഴുള്ള ഉദ്ദേശം, നിങ്ങളുടെ പ്രവർത്തനങ്ങളിലെ ചെറുതും വലുതും അവനറിയാം, അതിന്റെ പ്രതിഫലത്തെക്കുറിച്ച് അവനറിയാം. അല്ലാഹു സുബ്ഹാനഹു വതആല ആ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് അതിന്റെ പ്രതിഫലം നൽകുന്നവനാണ്. അത് മറക്കാതെ നമ്മൾ നമ്മുടെ തിന്മകളെക്കുറിച്ച് ഓർക്കുകയും അതിൽ നിന്ന് തൗബ ചെയ്യുകയും വേണം. ആ തിന്മകൾ ചെയ്താൽ അത് ചെയ്യാത്തവനെ പോലെ ജീവിക്കുകയല്ല, മറിച്ച് തിന്മ ചെയ്തു പോയവനാണ് ഞാൻ എന്ന ബോധത്തോടെ അത് തിരുത്തുകയും അതിൽ നിന്ന് പാപമോചനം തേടുകയും അതിന്റെ അനന്തര ഫലങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തു ചെയ്യണം എന്നതിലേറെ ശ്രദ്ധ പുലർത്തുകയും നാം ചെയ്യണം. കാരണം എന്താണ്? ഷെയ്ഖുൽ ഇസ്ലാം തുടരുന്നു, ഫഇന്നൽ ഇൻസാന, ഒരു മനുഷ്യൻ, മിൻഹീനിയ ബുലൂഖ്, അവൻ ബുലൂഖ് എത്തിയതു മുതൽ, പ്രായപൂർത്തിയായതു മുതൽ, ഖുസൂസൻ, പ്രത്യേകിച്ച്, ഫിഹാദിഹിൽ അജ്മിന, ഈ കാലത്ത്, വനഹ്വിഹാ, ഇതുപോലുള്ള കാലത്ത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹം 700 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചാണ്. അദ്ദേഹം പറയാൻ ഈ കാലത്ത്, ഇതുപോലുള്ള കാലത്ത്, പ്രത്യേകിച്ച് ഇതെങ്ങനെയുള്ള കാലമാണ്? മിൻ അസ്മിനത്തിൽ ഫതറാത്ത്, ഫതറാത്തിന്റെ കാലങ്ങളിൽ ആണ് ഈ കാലമൊക്കെ ഉൾപ്പെടുക. ഫതറാത്ത് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഒരു തരം ഫുതൂറിലാവുക. ഫുതൂർ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ദീൻ ഒന്ന് ക്ഷയിക്കുക. ജനങ്ങളുടെ ദീൻ ക്ഷയിച്ചുപോയ ഈ കാലത്ത്, അല്ലത്തി, എങ്ങനെയുള്ള കാലമാണ്? തുഷ്ബിഹുൽ ജാഹിലിയത മിൻ ബഅദുൽ വുജൂഹ്, ചില വശങ്ങളിലൂടെ നോക്കിയാൽ ജാഹിലിയത്തിനോട് ഈ കാലത്തിന് സാദൃശ്യമുണ്ട്. ചില വശങ്ങളിൽ ഈ കാലത്തിന് ജാഹിലിയത്തിനോട് സാദൃശ്യമുണ്ട്. ഈ കാലത്ത് പ്രത്യേകിച്ച് ഇത് ശ്രദ്ധിക്കണം. നോക്കൂ, ഷെയ്ഖുൽ ഇസ്ലാം പറയുകയാണ്, ഫഇന്നൽ ഇൻസാന മിൻ ഹൈനി യബ്ലൂ, ഒരാൾ പ്രായപൂർത്തിയായതു മുതൽ. എന്താണ് പ്രായപൂർത്തിയായതു മുതൽ എന്ന് പറയാനുള്ള കാരണം? കാരണം ഒരു മനുഷ്യന്റെ ബുലൂഗ് മുതലാണ് അവന്റെ അമലുകൾ രേഖപ്പെടുത്തപ്പെടുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, റുഫി അൽ ഖലമു അൻ സലാസ്, മൂന്ന് കൂട്ടരിൽ നിന്ന് പേന ഉയർത്തപ്പെട്ടിരിക്കുന്നു, അവരുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തപ്പെടുകയില്ല. അവരിൽ ഒന്ന് നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എണ്ണിയത് ആരാണ്? അനി സബി ഹത്തായ ബുലൂഗ്, കുട്ടിയിൽ നിന്ന് ഹത്തായ ബുലൂഗ്, പ്രായപൂർത്തി ആകുന്നതുവരെ. അതുപോലെ ഒരാൾ മറന്നുപോയാൽ, ഒരാൾ ബോധരഹിതനായാൽ, അവന് ബോധം വരുന്നതുവരെ, അവന് ബോധം വരുന്നതുവരെ അവന്റെ കർമ്മങ്ങൾ അല്ലാഹു രേഖപ്പെടുത്തുകയില്ല. അതുപോലെ ബുദ്ധി നഷ്ടപ്പെട്ടു പോയ ഒരാൾ, ഭ്രാന്തോ മറ്റോ കൊണ്ട്, അലയാദുബില്ലാ, അങ്ങനെ നഷ്ടപ്പെട്ട ഒരാൾക്ക് അത് തിരിച്ചു വരുന്നതുവരെ അല്ലാഹു അവന്റെ കർമ്മങ്ങൾ രേഖപ്പെടുത്തുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ് ഒരാൾ പ്രായപൂർത്തിയാവുക? അത് ഫിഖ്ഹിലുള്ള ഒരു മസ്അലയാണ്. ഒരാൾക്ക് പ്രായപൂർത്തിയാകുക എപ്പോഴാണ്? ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ 15 വയസ്സാവുക, അല്ലെങ്കിൽ ഇന്ദ്രിയ സ്ഖലനമുണ്ടാവുക, അല്ലെങ്കിൽ അവന്റെ സ്വകാര്യ ഭാഗങ്ങളിൽ രോമങ്ങൾ മുളക്കുക. ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് ഒരാൾ പ്രായപൂർത്തിയാക്കുന്നത്. ഇതിലേതാണ് ആദ്യം സംഭവിക്കുന്നത്? ഇതിലേതെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അവന് പ്രായപൂർത്തിയാകും. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്ന് കാര്യങ്ങളുടെ കൂടെ മറ്റൊന്നുകൂടിയുണ്ട്, അത് ഹൈവാണ്, ആർത്തവമാണ്. ഇതിലേത് ആദ്യം സംഭവിച്ചാലും അതോടെ അവൻ അല്ലെങ്കിൽ അവൾ പ്രായപൂർത്തിയായി എന്നാണ്. പ്രായപൂർത്തിയായത് മുതലാണ് അമലുകൾ രേഖപ്പെടുത്തപ്പെടുക. എന്നാൽ സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക്, അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം തെക്കിലീഫില്ല. ഇസ്ലാമിലെ നിർബന്ധ കാര്യങ്ങൾ അവർക്ക് നിർബന്ധമാകുന്നില്ല. നിർബന്ധമായ കാര്യങ്ങൾ ഈ ബുലൂഗ് എത്തിയാലല്ലാതെ അവർക്ക് നിർബന്ധമാകുന്നില്ല. പക്ഷേ അവരുടെ വലിയ ആരാണോ, അവരുടെ രക്ഷാധികാരി ആരാണോ, അയാൾക്ക് നിർബന്ധമാകും അവരെ ഈ ഇസ്ലാമിന്റെ നിയമങ്ങളിൽ പരിശീലിപ്പിച്ചു കൊണ്ടുവരിക എന്നത്. പ്രായപൂർത്തിയെത്തുന്നതിന് മുൻപ് അവരെ ഇസ്ലാമിക നിയമങ്ങളിൽ പരിശീലിപ്പിച്ചു കൊണ്ടുവരിക എന്നത് അവരുടെ വലിയനെ, അവരുടെ രക്ഷാധികാരിയെ സംബന്ധിച്ചിടത്തോളം, അവരുടെ രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. ഉദാഹരണത്തിന് നമസ്കാരം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 7 വയസ്സുള്ള കുട്ടിയോട് കൽപ്പിക്കാൻ പറഞ്ഞു. 10 വയസ്സായിട്ട് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അടിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയനോട്, അത് വലിയൊരു നിർബന്ധമാണ്, അത് വലിയന് നിർബന്ധമാണ്, ആ കുട്ടിയുടെ രക്ഷിതാവിന് നിർബന്ധമാണ്. ഇതുപോലെ ബാക്കിയുള്ള ഇസ്ലാമിക കാര്യങ്ങളും ഷെയ്ഖുൽ ഇസ്ലാമിയുടെ ബുലൂഗ് പ്രായപൂർത്തി പറഞ്ഞത് എന്തുകൊണ്ടാണ്? അത് മുഖേനയാണ് ഒരുവൻ സ്വയം താൻ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ഉത്തരവാദിയാവുക. നോക്കൂ, ഈ ദീനിന്റെ പൂർണ്ണതയാണത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഒരു കുട്ടി അല്ലെങ്കിൽ ഭ്രാന്തനായ ഒരാൾ, അങ്ങനെ ബുദ്ധിയില്ലാത്ത ആളുകൾ, അവരവരുടെ പ്രവർത്തനങ്ങൾക്ക് ഉത്തരവാദിയാവുക എന്നത് അത് നീതിക്ക് വിരുദ്ധമാണ്, അത് അനീതിയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദീനിൽ യാതൊരു അനീതിയും ഇല്ല. ഇത് സമ്പൂർണമായ ദീനാണ്, ഇതേറ്റവും ശരിയായ ദീനാണിത്. ഖുസൂസൻ ഫി ഹാദിഹി അൽ അസ്മിനതി വനഹ്വിഹ. അതിനുശേഷം ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുള്ള പറഞ്ഞു, പ്രത്യേകിച്ച് ഇക്കാലവും അതുപോലുള്ള കാലത്തും ഇത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, നമ്മുടെ കുട്ടികളെ അവർ പ്രായപൂർത്തി എത്തുന്നതിനു മുൻപ് തന്നെ ഇസ്ലാമിലായി വളർത്തുക എന്നത് നമ്മൾ പരമാവധി പരിശ്രമിക്കേണ്ട കാര്യമാണ്. അതിനാദ്യം നമുക്ക് വേണ്ടത് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ നന്മയാണ്, അവനവൻ നന്നാവുക എന്നതാണ് അതിൽ ആദ്യം വേണ്ടത്. കാരണം എന്താണ്? മക്കൾ പൊതുവെ അവരുടെ പിതാക്കൾ എങ്ങനെയാണോ അങ്ങനെയായിരിക്കും, അവരുടെ മാതാപിതാക്കൾ എങ്ങനെയാണോ അങ്ങനെയായിരിക്കും. അറബിയിൽ ഒരു ചൊല്ലുണ്ട്, അറബി ഭാഷയിൽ ഒരു ചൊല്ല്, വളരെ അറിയപ്പെട്ട ഒരു ചൊല്ലാണത്. എന്താണ്? അൽവാലദു സിർറു അബി. ഒരു സന്താനം അവന്റെ പിതാവിന്റെ പൊരുളാണ്, അവന്റെ, അത് അവന്റെ രഹസ്യമാണ്. അത് സഹോദരങ്ങൾ നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ചിലപ്പോൾ സമൂഹത്തിന് നമ്മുടെ ഉള്ളിലുള്ള ആ ഖുബ്ത്, ആ തിന്മ, ആ വൃത്തികേട് അടിയിലായിരിക്കും. എന്നാൽ ആ വൃത്തികേട് കണ്ണാടിയിൽ എന്നതുപോലെ നമ്മൾ നമ്മളെ കുട്ടിയിൽ കാണുക. ഇതെവിടുന്ന് കിട്ടിയതാണ്? നമ്മിൽ നിന്ന് അവന് വന്നു ചേർന്നതായിരിക്കും. നമ്മുടെ നുത്ഫയിൽ നിന്ന് വന്ന കുട്ടിയാണത്. നമ്മുടെ നുത്ഫയിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല വളർത്തിക്കൊണ്ടുവന്ന കുട്ടിയാണത്. പുറത്തുനിന്ന് വന്നല്ലോ അത്. സഹോദരങ്ങളെ, അത് മുഖേന നാം പരീക്ഷിക്കപ്പെട്ടേക്കും, നമ്മൾ അതുകൊണ്ട് ബുദ്ധിമുട്ടിലായി പോയേക്കും. അതുകൊണ്ട് ആദ്യം സഹോദരങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇക്കാര്യമാണ്. പ്രത്യേകിച്ച് വിവാഹിതരല്ലാത്ത യുവാക്കളും യുവതികളും അവരുടെ വിവാഹത്തിനു മുൻപ് പരമാവധി അള്ളാഹുവിലേക്ക് അടുക്കാനും ഇസ്തിഗ്ഫാർ നടത്താനും പാപമോചനം തേടാനും അവരുടെ ജീവിതം സലാഹിൽ, നന്മയിലെത്തിക്കാനും അവർ കഴിവിൻപടി പരിശ്രമിക്കുക. ഒരു പക്ഷേ അവരുടെ വിവാഹം വൈകുന്നത്, അതിനുള്ള അവസരം അവർക്ക് വൈകുന്നതിൽ അള്ളാഹു ഒരു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടാകും. റബ്ബ് സുബ്ഹാനഹു വതആല അതിൽ ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടാകും. അതിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ, നമ്മുടെ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റിയ വലിയ ഖൈറാണെന്ത്? അവരുടെ ജീവിതം പരമാവധി നന്നാക്കുക എന്നത്. എങ്കിൽ ഇൻഷാ അള്ളാഹ് അവർക്ക് ലഭിക്കുന്ന ബിഇദ്നില്ലാഹ് അവർക്ക് ലഭിക്കുന്ന ഇണയിൽ ആ സ്വാധീനം ഉണ്ടായേക്കും. അവരുടെ മക്കളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ആ ഖൈർ വരുത്തിവെച്ചേക്കും. കാരണം ആ നന്മയിൽ അവൻ ഉണ്ടായിരിക്കെ, ആ സലാഹിലായിരിക്കെ, ഹൃദയം ശുദ്ധമായിരിക്കെയാണ് അവൻ ആ കുഞ്ഞ് ജനിച്ചത്. മോശമായ അവസ്ഥയിലല്ല അവൻ ആ കുഞ്ഞ് ജനിച്ചത്. ഇത് സഹോദരങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഹൃദയങ്ങൾ അള്ളാഹുവിനാണ് അതിലുള്ളത്. നന്നായി അറിയുക എന്താണ് നെഞ്ചകങ്ങളിൽ നാം ഒളിച്ചു വെച്ചിട്ടുള്ളത്. തിന്മകളോടുള്ള ഇഷ്ടവും സ്നേഹവും അശ്ലീലതകളോടുള്ള ആഗ്രഹവും നമ്മളെ ഉള്ളിലുണ്ടോ? നഊദു ബില്ലാ. ഒരുപക്ഷെ മക്കളിൽ അത് കണ്ണാടി പോലെ നമ്മൾ കാണേണ്ടി വരും. അൽവലദു സിർറു അബീഹി എന്നാണ് ചൊല്ല്, അറബി ഭാഷയിൽ ഒരു ചൊല്ലാണ്. അത് പണ്ഡിതന്മാരൊക്കെ എടുത്ത് ഉദ്ധരിക്കാറുള്ള ഒരു കാര്യമാണ്. അത് സഹോദരങ്ങൾ നാം ശ്രദ്ധിക്കുക. അതുപോലെ ഖലാസ് നമ്മുടെ മക്കളെ വളർത്തുന്നതിൽ ഉണ്ടായിരിക്കുക. അവരുടെ കാര്യത്തിൽ ഇഹ്മാൽ വരുത്താതിരിക്കുക, ശ്രദ്ധിക്കാതെ വിടുക. നമ്മൾ അവരെ അവർക്ക് വേണ്ടി ദുനിയാവിന്റെ വിഭവങ്ങൾ കൊണ്ടുകൊടുക്കാൻ വേണ്ടി മാത്രം ശ്രദ്ധിക്കുക, അവരെ നമ്മൾ തിരിഞ്ഞു നോക്കാതിരിക്കുക എന്നിട്ട് സഹോദരങ്ങളെ പാടില്ല. പ്രത്യേകിച്ച് ഇക്കാലത്ത്, പ്രത്യേകിച്ച് തർബിയത്ത് കുട്ടികളെ വളർത്തിക്കൊണ്ടുവരിക എന്നത് വളരെ പ്രയാസകരമായ ഒരു സംഗതിയാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള ഈ കാലത്ത് നമ്മൾ വളരെ അക്കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു ആണ് നമ്മെ അതിന് സഹായിക്കേണ്ടവൻ. റബ്ബിന്റെ സഹായം, അതാണ് ഏറ്റവും വലുത്. ഇബാദുർ റഹ്മാന്റെ ദുആയി അള്ളാഹു പറഞ്ഞത് എന്താണ്? റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുർരിയാതിന ഖുറത അഅ്യുൻ വജഅൽന ലിൽമുത്തഖീന ഇമാമ. അള്ളാഹുവേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇണകളിലും ഭാര്യമാരിലും മക്കളിലും നീ ഖുറത അഅ്യുൻ, കൺകുളിർമ നൽകണമേ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഭാര്യയും മക്കളും അവന്റെ കുടുംബവും അള്ളാഹുവിന് അനുസരിച്ച് ജീവിക്കുന്നവരാവുക എന്നതിനേക്കാളും അവന് കൺകുളിർമയുള്ള ഒരു കാഴ്ചയുമില്ല. വജഅൽനാ ലിൽമുത്തഖീന ഇമാമ, അള്ളാഹുവെ നിന്നെ സൂക്ഷിക്കുന്നവരുടെ ഇമാമുകളാക്കണമേ, അവർക്ക് മാതൃകായോഗ്യരാക്കണമേ ഞങ്ങളെ. ഞങ്ങളെ ഞങ്ങളുടെ മുൻഗാമികളായ നല്ലവരെ പിൻപറ്റുന്നവരും ഞങ്ങളെ പിൽക്കാലക്കാർക്ക് മാതൃകയുമാക്കണമേ എന്ന് ദുആ ചെയ്യാൻ അള്ളാഹു നമ്മെ ഈ ആയത്തിലൂടെ പ്രേരിപ്പിക്കുന്നു. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ഇമാമത്ത് സ്ഥാനങ്ങൾ മോഹിക്കുക, അധികാരം മോഹിക്കുക എന്നത് സാധാരണഗതിയിൽ പാടില്ലാത്തതാണ്. പക്ഷെ ഒരാൾ ദീനിൽ ഇമാമത്ത് ആഗ്രഹിക്കുക എന്നത് ഇമാം ഖുർത്തുബി ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു, അത് പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണ്. ഒരാൾ ദീനിൽ ഒരാൾക്ക് സ്ഥാനമാഗ്രഹം, എന്താണ് ആ സ്ഥാനം കൊണ്ട് ഉദ്ദേശം? കുറെ ആളുകൾ ബഹുമാനിക്കുക, താൻ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക എന്ന രൂപത്തിലുള്ള ആഗ്രഹമല്ല, മറിച്ച് തന്നെ മാതൃകായോഗ്യനാക്കണമേ എന്ന ആഗ്രഹമാണത്. തന്നെ മാതൃകായോഗ്യനായ ആളാക്കണമേ എന്ന ആഗ്രഹമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആ നോക്കൂ നിങ്ങൾ, റബ്ബി ജഅൽനി മുഖീമ സ്വലാത്തി വമിൻ ദുർരിയത്തി റബ്ബനാ വതഖബ്ബൽ ദുആ, റബ്ബെ നീ എന്നെ നിസ്കാരം നിലനിർത്തുന്നവനാക്കണമേ, വമിൻ ദുർരിയത്തി എന്റെ മക്കളെയും. റബ്ബി ജഅൽനി മുഖീമ സ്വലാത്തി വമിൻ ദുർരിയത്തി റബ്ബനാ വതഖബ്ബൽ ദുആ, ഞങ്ങളുടെ റബ്ബെ നീ ദുആ സ്വീകരിക്കണമേ, എന്നെ എന്റെ മക്കളെ നിസ്കരിക്കുന്നവരാക്കണേ എന്ന് ആരാണ് ദുആ ചെയ്യുന്നത്? ഇബ്രാഹിം ഖലീൽ റഹ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം. നമ്മൾ ദുആ ചെയ്യേണ്ട കാര്യമാണ് സംസ്കാരം നിലനിർത്തുന്ന ആളുകളാക്കാൻ നമ്മളെ, നമ്മുടെ മക്കളെ. അതിലാണ് എല്ലാ ഖൈറും ഉള്ളത്, എല്ലാ നന്മയും അതിലാണ് ഉള്ളത്. അതുകൊണ്ട് ഇഖ്ലാസ് ശ്രദ്ധിക്കുക, അതുപോലെ നമ്മുടെ ജീവിതം നന്നാക്കുക, അള്ളാഹുവിനോട് നന്നായി ദുആ ചെയ്യുക, കുട്ടികളുടെ കാര്യം ശ്രദ്ധിക്കുക, അവരോട് സഹോദരങ്ങളെ സ്നേഹത്തിൽ പെരുമാറുക, അവർക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടായാൽ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് എന്തെങ്കിലും ഒരു ശുഭത്ത്, ദീനിനെ കുറിച്ചുള്ള ആശയക്കുഴപ്പങ്ങൾ, കുഫറിന്റെയോ ബിദഅത്തിന്റെയോ മതനിഷേധത്തിന്റെയോ നിരീശ്വരത്വത്തിന്റെയോ ആളുകൾ പ്രചരിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു ശുഭത്ത് അവന് എവിടെ നിന്നെങ്കിലും വന്ന് കിട്ടിയാൽ, അവന്റെ ഹൃദയത്തിൽ അത് വീണാൽ, സഹോദര നിന്നോടത് വന്ന് ചോദിക്കാനുള്ളൊരു ബന്ധം അവന് നീയുമായിട്ടുണ്ടാകണം, നിന്നോടത് വന്ന് ചോദിക്കാനുള്ളൊരു ബന്ധം അവന് നീയുമായിട്ടുണ്ടാകണം. അല്ലെങ്കിൽ അവൻ എന്താണ് ചെയ്യുക? ഇത് എവിടെയെങ്കിലും പോയിട്ടായിരിക്കും ചോദിക്കുക, ഏതെങ്കിലും വലിയ കെണിയിലായിരിക്കും അത് മുഖേന പെട്ടുപോകും. പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തിയ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. പ്രത്യേകിച്ച് ഇക്കാലത്ത് എന്നവർ ഊന്നി പറഞ്ഞ കാര്യം, അതായത് അവരെന്തെങ്കിലും ഇതുപോലുള്ള എന്തെങ്കിലും മോശമായത് അവരുടെ ഹൃദയത്തെ ഇസ്ലാമിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്നത് പോലെയുള്ള സംശയങ്ങൾ വലുതും കേട്ടാൽ അത് നിന്നോട് വന്ന് ചോദിക്കാനുള്ള ഒരു ബന്ധം ആ കുട്ടിക്ക് നീയുമായിട്ടുണ്ടാകണം. എല്ലാം എന്തു ചോദിച്ചാലും ആകെ വരട്ടി ഓടിക്കുന്ന ഒരു ഉപ്പയോ ഉമ്മയോ ആയാലും കുട്ടി എങ്ങനെയാണ് വന്ന് ചോദിക്കുക? ആരോടാണ് അവൻ വന്ന് തന്റെ പ്രയാസം പറയുക? അതുപോലെ എന്തെങ്കിലും വൃത്തികേടിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾ, കുട്ടികളെ വഴിതെറ്റിക്കുന്ന വൃത്തികേടുകളിലേക്ക് കൊണ്ടുപോകുന്ന, അശ്ലീലതയിലേക്ക് കൊണ്ടുപോകുന്ന ആളുകൾ വളരെ അധികമുണ്ട് ഇക്കാലത്ത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അങ്ങനെ എന്തെങ്കിലും ദുരനുഭവങ്ങൾ കുട്ടിക്കുണ്ടായാൽ, ആ പ്രയാസം വന്ന് ആദ്യമായി അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായാൽ, അള്ളാഹു നമ്മെയും നമ്മുടെ കുട്ടികളെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ വല്ലതും ഉണ്ടായാൽ അവർക്ക് ആ പ്രയാസം വന്ന് പറയാൻ ഉള്ള ബന്ധം മക്കളുമായി നമുക്ക് ഉണ്ടായിരിക്കണം. വളരെ നല്ല രൂപത്തിൽ സഹോദരങ്ങൾ സ്നേഹത്തോടെ അവരോട് പെരുമാറേണ്ടതുണ്ട്, സ്നേഹത്തോടെ പെരുമാറേണ്ടതുണ്ട്, അവരോട് റിഫ്ക് കാണിക്കേണ്ടതുണ്ട്, സൗമ്യത കാണിക്കേണ്ടതുണ്ട്. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ നമ്മുടെ മക്കൾ പ്രായപൂർത്തി എത്തിയാൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ അതിനു മുമ്പുള്ള കാലം നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്. ചില ആളുകൾ പറയാറുണ്ട് കുട്ടികളെ കുറിച്ച്, ഒരു ചെറിയ മകൻ, അവൻ ആദ്യത്തെ ഒരു 7 വയസ്സുവരെ നിന്റെ കൺകുളിർമയായിരിക്കും, നിനക്ക് ഓമനിക്കാനുള്ള വാത്സല്യം കാണിക്കാനുള്ള ഒരു കുട്ടി. അടുത്ത 7 വർഷം, 7 മുതൽ 14 വരെ വയസ്സ്, അവൻ നിന്റെ ഒരു ഖാദിമനെ പോലെ ആയിരിക്കും, നിന്റെ ഒരു ജോലിക്കാരനെ പോലെ, അടുത്തിട്ട് അവിടെ പോ ഇവിടെ പോ എല്ലാം അതുപോലെ കേൾക്കും. പിന്നെ അങ്ങോട്ട് ഇമ്മ അദുവുക്കോ ഇമ്മ സദീഖുക്കോ, ഒന്നുകിൽ അവൻ നിന്റെ ശത്രുവായിരിക്കും അല്ലെങ്കിൽ അവൻ നിന്റെ മിത്രമായിരിക്കും. ഇത് സഹോദരങ്ങൾ വളരെ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മുടെ മക്കളെ സലാഹിന്റെ, നന്മയുടെ, ഇസ്ലാമിന്റെ, ഇമാനിന്റെ, സുന്നത്തിന്റെ, താഅത്തിന്റെ ആളുകളാക്കി തീർക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് സഹോദരങ്ങൾ ഇക്കാലത്ത് നമ്മൾ വളരെയധികം അക്കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫഇന്നൽ ഇൻസാന മിൻ ഹീന യബ്ലുഗ് ഖുസൂസൻ ഫീ ഹാദിഹിൽ അസ്മിനതി വനഹ്വിഹാ, ഷൈഖുൽ ഇസ്ലാം പറയുന്നു നമ്മുടെ ഇക്കാലത്ത് അല്ലെങ്കിൽ ഇതുപോലുള്ള കാലത്ത് പ്രത്യേകിച്ച് 700 കൊല്ലം ഇപ്പുറം നമ്മളത് എത്ര ഊന്നി പറയണം, ഖുസൂസൻ ഖുസൂസൻ, പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഇക്കാലത്ത് എന്ന് നമ്മൾ എത്ര ഊന്നി പറയും. 700 വർഷങ്ങൾക്ക് മുമ്പാണ് ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുല്ലാ ഇസ്ലാം ഇതിനേക്കാൾ നന്നായി ശക്തമായ ജനങ്ങൾ പാലിച്ചിരുന്ന നുബുവത്തിന്റെ കാലത്തോട് 700 അടുത്തിരുന്ന കാലമാണ്. നുബുവത്തിന്റെ കാലത്തോട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലവുമായി ജനങ്ങൾ അകന്നു പോകുന്നേന് ജനങ്ങളിൽ തിന്മകൾ വർദ്ധിക്കും. ലൈസ ആമുൻ ഇല്ലാ വല്ലദി ബഅദഹു ശർറു മിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒരു വർഷവുമില്ല അതിനു ശേഷം വരുന്നത് അതിനേക്കാൾ മോശമായിട്ടല്ലാതെ. ലാ അഖൂല ആമുൻ അംതറു മിൻ ആം, ഒരു വർഷത്തെക്കാളും കൂടുതൽ മഴ കഴിഞ്ഞ വർഷം ലഭിച്ചിട്ടുണ്ട്, ഒരു വർഷത്തെക്കാളും കൂടുതൽ കൃഷി കഴിഞ്ഞ വർഷം ലഭിച്ചിട്ടുണ്ട് എന്നല്ല ഞാൻ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, മറിച്ച് ദീനിന്റെ കുറവാണ് ഈ പറയുന്നത്. അതായത് പൊതുവെ എടുത്താൽ അങ്ങനെയായിരിക്കും, മൊത്തത്തിൽ ഒരു കണക്കെടുത്താൽ അങ്ങനെയായിരിക്കും ഉണ്ടാവുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. പ്രത്യേകിച്ച് ഈ നമ്മുടെ ലോകത്ത് ഉണ്ടായിട്ടുള്ള പുതിയ കണ്ടുപിടുത്തങ്ങൾ, ലോകത്തിന്റെ ഏതൊക്കെയോ ഭാഗത്തുള്ള ആളുകൾ, ഏതൊക്കെയോ സംസ്കാരം പേറുന്നവർ, എന്തിനൊക്കെയോ പൂജിക്കുന്നവർ, പിശാചിനെ പൂജിക്കുന്ന, നേരിട്ട് ശൈത്താനെ പൂജിക്കുന്ന ആളുകളുമായി വരെ നമ്മളെ വീട്ടിൽ കിടക്കുന്ന കുട്ടി ബന്ധപ്പെടുന്ന, അവനുമായി സംഘാത്തം കൂടുന്ന, അവന്റെ സുഹൃത്തുക്കളാകുന്ന, അവൻ ആശയം പങ്കുവെക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അതങ്ങനെ തുറന്നിട്ട് നമ്മളെ മക്കളെ കയ്യിൽ കൊടുത്തുകൂടാ. അവരെന്ത് ചെയ്യുന്നു എന്നറിയാതെ, എന്തിനത് ഉപയോഗിക്കുന്നു എന്നറിയാതെ ഈ ആധുനിക സൗകര്യങ്ങൾ നമ്മളെ മക്കളെ കയ്യിൽ കൊടുത്തുകൂടാ. സഹോദരങ്ങളെ, നമ്മൾ ചോദ്യം ചെയ്യപ്പെടും, കുല്ലുക്കും റായൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഅയ്യതിഹി, നിങ്ങൾ ഓരോരുത്തരും ഭരണാധികാരികളാണ്, തങ്ങൾക്ക് കീഴിലുള്ളവരെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്. അതുകൊണ്ട് നമ്മൾ അത് വളരെ ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ നയത്തിൽ ആലോചിച്ച് ഏറ്റവും നല്ല രൂപത്തിൽ നമ്മുടെ കുട്ടികൾക്കുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മൾ ശ്രമിക്കുക. വളരെ ആലോചിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്ത് ഏറ്റവും നല്ല രൂപത്തിൽ ഏറ്റവും നയത്തിൽ നമ്മുടെ മക്കൾക്ക് വല്ല പ്രശ്നവും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ശ്രദ്ധിക്കുക. അതിൽ നിരാശപ്പെടരുത്, ബേജാറാകരുത്. കാരണം എന്താണ്? പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഫഇന്നലിൽ ഹിദായത്തി വഖ്തൻ വസബബൻ, ഹിദായത്തിന് ഒരു സമയമുണ്ട്, ഹിദായത്തിന് ഒരു കാരണവും ഉണ്ടാകും. ഹിദായത്ത് നമ്മൾ പറയുമ്പോഴേക്കും സ്വീകരിക്കണം എന്നില്ല, നമ്മൾ പറയും ആദ്യത്തെ സംസാരത്തിൽ ഉൾക്കൊള്ളണമെന്നില്ല, അതിനൊരു സമയമുണ്ട്, അതുപോലെ അതിനൊരു കാരണവും ഉണ്ടാകും. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്തുമായി മക്കയിൽ എത്തിയ സമയത്ത് നോക്കൂ എന്താണ് സംഭവിച്ചത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ദഅവത്ത് നടത്തുന്നത്, അള്ളാഹുവിന്റെ കലാമാണ് പറയുന്നത്, അള്ളാഹുവിന്റെ കലാമാണ് പറയുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ടാണ് ദഅവത്ത് നടത്തുന്നത്. ഒരു കളവും അതുവരെ പറഞ്ഞിട്ടില്ല, ഒരു പരാതി ജനങ്ങൾക്ക് പറയാനില്ല. എന്നിട്ടും സ്വീകരിച്ചവരെ നോക്കൂ, അപ്പം സ്വീകരിച്ചവരുണ്ട്, അടുത്ത വർഷം സ്വീകരിച്ചവരുണ്ട്, അതിനപ്പുറം സ്വീകരിച്ചവരുണ്ട്, ഫതഹ് മക്കക്ക് ഹുദൈബിയ സന്ധിയുടെ സമയത്ത് സ്വീകരിച്ചവരുണ്ട്, ഫതഹ് മക്കക്ക് ശേഷം സ്വീകരിച്ചവരുണ്ട്, ആ സമയത്ത് സ്വീകരിച്ചവരുണ്ട്. എന്താണ് കാരണം? ഫഇന്നലിൽ ഹിദായത്തി വഖ്തൻ വസബബൻ, പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഹിദായത്തിനൊരു സമയമുണ്ട്, അതിനൊരു കാരണം ഉണ്ടായിരിക്കും, അതിന് ചില കാരണങ്ങൾ ഉണ്ടായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വതാല നിശ്ചയിച്ചാലാണ് അതുണ്ടാവുക. അള്ളാഹുവിന്റെ കയ്യിലാണ്, നമ്മുടെ കയ്യിലല്ല. അതുകൊണ്ട് നന്മകൾ പറയുന്നതിൽ നമുക്ക് ഇഖ്ലാസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ പ്രയാസപ്പെടണ്ട, കാരണം നമ്മുടെ വാക്കിന് അള്ളാഹുവിൽ പ്രതിഫലമുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഇൻഷാ അള്ളാഹ് അത് സ്വീകരിക്കപ്പെടും, അള്ളാഹുവിൽ അതിന് പ്രതിഫലമുണ്ട്. അതുകൊണ്ട് നിരാശപ്പെടേണ്ട ആവശ്യമില്ല. എന്ന് മാത്രമല്ല, മക്കളെ കൊണ്ടുള്ള പരീക്ഷണത്തിന്റെ പ്രത്യേകത എന്താണ്? ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയുണ്ടായി, മക്കളെ കൊണ്ടുണ്ടാകുന്ന, ഒരാൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അവരുടെ വികൃതികൾ, ഇതുകൊണ്ട് മാത്രം നമുക്ക് പൊറുക്കപ്പെടേണ്ട ചില പാപങ്ങൾ ഉണ്ടായിരിക്കുന്ന, ചില തെറ്റുകൾ പൊറുക്കപ്പെടാൻ ഇത് നമ്മൾ സഹിച്ചേ പറ്റുള്ളൂ. നമ്മുടെ ചില ദുനൂബ് അള്ളാഹു പൊറത്തു തരാൻ മക്കളുടെ ചില തമറുത, അവരുടെ ചില അനുസരണ കേടുകൾ നമ്മൾ സഹിച്ചേ പറ്റുള്ളൂ. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല ചിലത് നിശ്ചയിച്ചിട്ടുണ്ടാകാം. ഹദീസുകളിൽ വന്നിട്ടുള്ളതുപോലെ അള്ളാഹു ഒരുവന് സ്വർഗത്തിൽ വലിയ പദവി ഉദ്ദേശിച്ചാൽ അവന്റെ അമൽ അവിടെ എത്തിയിട്ടുമില്ല, അള്ളാഹു മലായിക്കച്ചനോട് പറയും അവന്റെ മേൽ പരീക്ഷണങ്ങൾ ചൊരിയൂ എന്ന് പറയും. ബല അവന്റെ മേലിൽ ചൊരിയുക, നോക്കൂ, അത് പിന്നീട് അവന് പരലോകത്തെത്തിയാൽ അത് ഖൈറായിത്തീരുകയാണ്, അതവന് ഖൈറായിത്തീരുകയാണ്. അള്ളാഹു അവന്റെ അമൽ കൊണ്ട് എത്താത്ത ഇടത്ത് അവനെ എത്തിക്കാൻ ഉദ്ദേശിച്ചാൽ അള്ളാഹു നമുക്ക് ആഫിയത്ത് നൽകുമാറാകട്ടെ. ഖുസൂസാൻ ഫി ഹാദിഹി അസ്മിനതി വനഹ്വിഹ മിൻ അസ്മിനതിൽ ഫതറാത്ത്, ഫതറാത്തിന്റെ കാലം അഥവാ ജനങ്ങളുടെ ദീൻ ക്ഷയിക്കുന്ന കാലം. അല്ലതി തുഷ്ബിഹുൽ ജാഹിലിയത്ത് മിൻ ബഅദിൽ വുജൂഹ്, ചില ഇടങ്ങൾ അത് ജാഹിലിയത്തിനോട് സാദൃശ്യമുള്ള കാലമാണിത്. നോക്കൂ, ഷെയ്ഖുൽ ഇസ്ലാമിന്റെ പ്രയോഗം വളരെ കൃത്യമായ പ്രയോഗമാണ്. അതേസമയം പിഴച്ച ചില കക്ഷികൾ, പ്രത്യേകിച്ച് നമ്മുടെ സമീപകാലത്ത് കഴിഞ്ഞ നൂറ്റാണ്ടിലൊക്കെ ഉണ്ടായിരുന്ന പിഴച്ച ചില കക്ഷികൾ, മുസ്ലിം ഉമ്മത്തിനെ ഒന്നാകെ അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്ന് പറയാൻ, കാരണം അവർക്ക് ഇസ്ലാമിക ഭരണമല്ല അവരുടെ നാട്ടിലുള്ളത്, അവരുടെ ഭരണാധികാരികൾ നടപ്പിലാക്കുന്നത്, അതുകൊണ്ട് അവരും അവിടുത്തെ ജനങ്ങളൊക്കെ കാഫിറുകളായിപ്പോയി എന്ന് പറയാൻ പ്രയോഗിച്ച ഒരു കുപ്രസിദ്ധമായ പ്രയോഗമാണ് ജാഹിലിയ സമൂഹങ്ങൾ എന്നത്. മുസ്ലിമീങ്ങളായ സമൂഹങ്ങളെ വിശേഷിപ്പിച്ച എന്താണ്? ജാഹിലിയ ഉമ്മത്തുകൾ. ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നു, നോക്കൂ, ജാഹിലിയ ഉമ്മത്ത് എന്നല്ല, പിന്നെ ചില ഇടങ്ങളിലൂടെ നോക്കിയാൽ ജാഹിലിയത്ത് പോലെ എന്ന് തോന്നാം, അതിനോട് സാദൃശ്യമുള്ള ചില അവസ്ഥകളാണ് ഇന്നത്തെ കാലത്ത് സമൂഹത്തിനുള്ളത്. അതാണ് സൂക്ഷ്മതയുള്ള പ്രയോഗം. ആ ഉമ്മത്ത് ഒന്നാകെ ജാഹിലിയത്തിലാന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന് പുറത്താക്കലല്ലേ. അങ്ങനെയല്ല ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളത്. എന്താണ് സഹോദരങ്ങൾ ഈ ഫത്തറാത്തിന്റെ ദീൻ ക്ഷയിക്കുന്ന കാലം എന്ന് പറഞ്ഞാൽ? കാരണം ചില കാലത്ത് ചില നാടുകളിൽ ദീൻ അത് അത്ര ശക്തമല്ലാതിരിക്കും. എന്താണ് അതിന്റെ കാരണം? അതിന്റെ കാരണം, ഒന്നാമത്തെ കാരണം, ദഅഫുൽ ഇൽം, ഇൽമിന്റെ ദൗർബല്യമാണ് ജനങ്ങളിൽ. മതവിജ്ഞാനം, ഖാല അല്ലാഹു ഖാല റസൂലു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖുർആനിന്റെയും സുന്നത്തിന്റെയും വിജ്ഞാനം പഠിപ്പിക്കപ്പെടാതെ പോയാൽ, അത് പഠിച്ച ആളുകൾ അതിൽ വീഴ്ച വരുത്തിയാൽ, ജനങ്ങൾക്ക് ദീൻ എത്തിച്ചു കൊടുക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ, അതാണ് ഒന്നാമത്തെ കാരണം ഈ ഫത്രത്ത് വരാനുള്ള, ഫുതൂർ വരാനുള്ള കാരണം. രണ്ടാമത്തെ കാരണം, കസ്റത്തു ഷഹവാത്ത്, മനുഷ്യന്റെ ദുഷിച്ച മോഹങ്ങളും വൃത്തികേടുകളും അത് വ്യാപകമാവുക. ഇത് രണ്ടും പരസ്പരം ബന്ധപ്പെട്ടിട്ടുള്ള കാരണങ്ങളാണ്. എന്നാൽ സഹോദരങ്ങൾ, എപ്പോഴാണോ ഒരു നാട്ടിലെ ഇൽമു വളരെ ശക്തമാകുന്നത്, അതിന്റെ ആളുകൾ ശക്തമായി കിതാബും സുന്നത്തും ജനങ്ങളിൽ പ്രചരിപ്പിക്കുന്നത്, അവിടെ ദീൻ നല്ല കുവത്തിലായിരിക്കും. ആ നാട്ടിൽ ദീൻ നല്ല കുവത്തിലായിരിക്കും ആ സമയത്ത്. അല്ലാതെ പോകുമ്പോൾ ദീൻ, ജനങ്ങളുടെ ദീനിന് ക്ഷയം സംഭവിക്കും. എന്നാൽ സഹോദരങ്ങളെ, ഒരിക്കലും ഒരു കാലത്തും മുസ്ലിമീങ്ങൾ ഒന്നാകെ അവരുടെ ദീനിൽ ഒന്നാകെ ക്ഷയം സംഭവിക്കുക എന്നത് വരികയില്ല. കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തജാലു തായിഫത്തു മിൻ ഉമ്മത്തി ദാഹിരിന അലൽ ഹഖ് لا يضرهم من خذلهم ولا من خالفهم حتى ياتي امر الله وهم على ذلك. എന്റെ ഉമ്മത്തിൽ നിന്ന് ഒരു വിഭാഗം ഹഖിനു മേൽ നിലകൊള്ളുന്ന വിഭാഗം ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ലാ തജാൽ എന്നാൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് അതിന്റെ അർത്ഥം എന്താണ്? ഒരു കാലത്തും ലോകത്തൊന്നാകെ ഒരുപോലെ ഇസ്ലാം ദീൻ ക്ഷയിക്കുക എന്നത് ഉണ്ടാവുകയില്ല. മറിച്ച് അത് ഏതെങ്കിലും സ്ഥലത്ത് കുറച്ചാളുകളെങ്കിലും അത് നന്നായി പാലിക്കുന്നവർ ഉണ്ടാവുക തന്നെ ചെയ്യും. ഖിയാമത്ത് നാൾ വരെ അത് ഉണ്ടാകുമെന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസാണ്. ഈ ഉമ്മത്ത് ഒരു ബാത്തിലിൽ ഇജ്മാ ആവുകയില്ല. എല്ലാവരും ഏകോപിച്ചിട്ട് ഒരെതിർ ശബ്ദവുമില്ലാതെ ഒരു തെറ്റായ കാര്യം മുസ്ലിമീങ്ങൾ ഒന്നാകെ പറയുകയില്ല. എന്താണ് കാരണം? കാരണം അവരിൽ ഈ വിഭാഗമുണ്ട്, ഈ തായിഫത്തു മൻസൂറ, ശരിയുടെ ഭാഗത്ത് എന്നും നിൽക്കുന്ന വിഭാഗം അഹ്ലു സുന്ന, അവരുണ്ട്. അപ്പൊ എല്ലാവരും യോജിച്ചാൽ അവരും യോജിച്ചല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ഉമ്മത്ത് എന്താവുകയില്ല. ലാ യജ്മഉ അലാ ബാത്തിൻ, ലാ തജ്മഉ ഹാദിഹിൽ ഉമ്മ അലാ ബാത്തിൻ. ഒരു ബാത്തിലായ, ഒരു തെറ്റായ കാര്യത്തിൽ ഈ ഉമ്മത്ത് ഇജ്മാ ആവുകയില്ല. അവർക്ക് ഏകോപിച്ച അഭിപ്രായം ഒരിക്കലും ഉണ്ടാവുകയില്ല. അതാണ് സഹോദരങ്ങളെ, ജാഹിലിയത്തിനോട് സാദൃശ്യപ്പെടുന്ന ചില കാര്യങ്ങൾ ഉണ്ടാകാം. ജാഹിലിയത്തിലെ തിന്മകൾ, ജാഹിലിയത്തിലെ വൃത്തികേടുകൾ, അതിനോട് സാദൃശ്യപ്പെടുന്ന ചില അവസ്ഥകൾ ചില കാലത്ത് ഉണ്ടാകാം. ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നു, ഫഇന്നൽ ഇൻസാന അല്ലദീ യൻഷഉ ബൈന അഹ്ലി ഇൽമിൻ വദീനിൻ, ഒരു മനുഷ്യൻ, അല്ലദീ യൻഷ, അവൻ എങ്ങനെയാണ്? അവൻ വളർന്നു വരുന്നവനാണ്. ബൈന അഹ്ലി ഇൽമിൻ വദീൻ, ഇൽമും ദീനും ഉള്ള ആളുകൾക്കിടയിൽ വളർന്നു വരുന്ന ഒരാൾ. ഖദിയ തലത്തഖ്, അവന് തന്നെ ചിലപ്പോൾ ദേഹത്ത് പുരണ്ടേക്കാം. മിൻ ഉമൂരിൽ ജാഹിലിയ, ചില ജാഹിലിയത്തിന്റെ സംഗതികൾ, ചില തിന്മകൾ. ബഇദ്ദതി അഷിയ, പല കാര്യങ്ങൾക്കുണ്ട്. ഫകൈഫ ബിഗൈരി ഹാദ, പിന്നെങ്ങനെയാണ് അവനല്ലാത്ത അഥവാ ദീനു ഇൽമൊന്നും ഇല്ലാത്ത ജനങ്ങൾക്കിടയിൽ വളരുന്ന ഒരു മറ്റു സ്ഥിതി എന്തായിരിക്കും? ചിന്തിച്ചു നോക്കൂ നിങ്ങൾ, ഒരു മനുഷ്യൻ ദീനും ഇൽമുമൊക്കെ ഉള്ള ആളുകൾക്കിടയിൽ വളർന്നു വരുന്ന ഒരുവനു പോലും പല വിഷയങ്ങളിൽ ജാഹിലിയത്തിന്റെ അംശങ്ങൾ, തിന്മകൾ അവന്റെ ദേഹത്ത് അതിന്റെ ചെളി പുരണ്ടേക്കാം. അപ്പൊ പിന്നെ ദീനും ഇൽമൊന്നും ഇല്ലാത്ത ആളുകൾക്കിടയിൽ ജീവിക്കുന്ന ഒരുവന്റെ സ്ഥിതി എന്തായിരിക്കും എന്നാണ് ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുള്ള അദ്ദേഹം ചോദിക്കുന്നത്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ നിഅമത്താണ്, അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണ്, ഒരുവൻ നല്ല ബീഅത്തിൽ, നല്ല അന്തരീക്ഷത്തിൽ ജീവിക്കാൻ ഒരുവന് ഭാഗ്യം ലഭിക്കുക എന്നത്. ഒരുവന്റെ വീട്ടുകാർ നല്ല ആളുകളാണ്, അവർ ദീൻ പാലിക്കുന്ന ആളുകളാണ്, തൗഹീദുള്ളവരാണ്, അഞ്ചു നേരം നിസ്കരിക്കുന്ന ആളുകളാണ്, ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ആളുകളാണ്, അവന്റെ അയൽവാസികളും അവന്റെ കൂട്ടുകാരും പൊതുവെ അവനുമായി ബന്ധപ്പെടുന്ന ആളുകളൊക്കെ അങ്ങനെയാണ്. അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിൽ ഒരുവൻ വളർന്നു വരിക എന്നത് വലിയ ഭാഗ്യമാണ്, അള്ളാഹു അവന് നൽകുന്ന വലിയ സൗഭാഗ്യമാണ്. എങ്കിൽ പോലും ഒരാൾക്ക് ചിലപ്പോൾ അബദ്ധങ്ങൾ സംഭവിച്ചേക്കും, എങ്കിൽ പോലും ഒരാൾക്ക് തിന്മകൾ സംഭവിച്ചേക്കും. കാരണം തിന്മകൾ മനുഷ്യൻ അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്, അവനത് ചെയ്തല്ലാതെ അവന് യഥാർത്ഥത്തിൽ അവനതിൽ വീണുപോകും എന്നത് അള്ളാഹുവിന്റെ വിധിയാണ്. പക്ഷേ ആ വിധി അറിയുന്ന ഒരു മുഅ്മിൻ എന്താണ് ചെയ്യേണ്ടത്? വീണുമെന്നും പറഞ്ഞ് അവനിങ്ങനെ കയ്യും കെട്ടി തിന്മയിൽ വീണുകൊടുക്കുകയല്ല, മറിച്ച് അതിനെ സൂക്ഷിക്കാനാണ് ആ ഹദീസ് അവനെ പ്രേരിപ്പിക്കേണ്ടത്. ആദമിന്റെ മക്കളൊക്കെ തെറ്റ് ചെയ്യുന്നവരാണെന്ന് ഹദീസ് അവനെ പ്രേരിപ്പിക്കേണ്ടത് എന്താണ്? അതിൽ വീണുപോകാതിരിക്കാനാണ് അവനെ പ്രേരിപ്പിക്കേണ്ടത്. അപ്പോൾ സഹോദരങ്ങളെ, നല്ല അന്തരീക്ഷത്തിൽ ഒരാൾ വളരുക എന്നത് അള്ളാഹുവിന്റെ കാരുണ്യമാണ്, അള്ളാഹുവിന്റെ ഫദ്ലാണ്, അവന്റെ അനുഗ്രഹമാണ്. എന്നാൽ തെറ്റുകൾ ചെയ്യുന്ന ആളുകൾക്കിടയിൽ ഒരാൾ നന്മയിൽ ഉറച്ചു നിന്ന് ജീവിക്കുക എന്നത് അള്ളാഹുവിങ്കൽ വലിയ പ്രതിഫലം അവന് നേടിക്കൊടുക്കുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾ അശ്രദ്ധയിലായാൽ നന്മകൾ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിച്ചിരുന്നു. ഷഅബാൻ മാസത്തിലെ നോമ്പ്, അത് പ്രേരിപ്പിച്ച ഹദീസിൽ എന്താണുള്ളത്? ജനങ്ങൾ അശ്രദ്ധരാകുന്ന മാസമാണ്, ബൈന റജബ് വ റമദാൻ, റമദാനു റജബിനും ഇടയിൽ. ദുഹാ സമയത്ത് നിസ്കാരങ്ങൾ നോക്കൂ, പൊതുവെ ജനങ്ങൾ അവരവരുടെ ദുനിയാവിന്റെ തിരക്കിലാകുന്ന സമയമാണ്. രാത്രി നിസ്കാരം നോക്കൂ, സല്ലു ബില്ലൈലി വന്നാസുനിയാം, ജനങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുക നിങ്ങൾ നിസ്കരിക്കൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആളുകൾ ഇബാദത്ത് ചെയ്യാത്ത കാലത്ത് ഇബാദത്തുമായി മുന്നോട്ടു പോവുക. ആളുകൾ എന്തെങ്കിലും ഫിത്നയിൽ മുഴുകിക്കൊണ്ടിരിക്കുക, അവരെന്തെങ്കിലും കുഴപ്പത്തിന്റെ ആളെ പോയിക്കൊണ്ടിരിക്കുക, നീ അതിന്റെ പിന്നാലെ പോകാതെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്ത് നിന്റെ ദീനും കൊണ്ടുപോവുക എന്നത് അള്ളാഹുവിങ്കൽ വലിയ പ്രതിഫലം നിനക്ക് നേടിത്തരുന്ന കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരുവന് നല്ല അന്തരീക്ഷമാണ് അവന്റെ ചുറ്റുമുള്ളത് ദീനുള്ള ആളുകളാണെങ്കിൽ, അതിന് അള്ളാഹുവിന് അവൻ നന്നായി ശുക്ർ ചെയ്യുക. ഇനി അതല്ല, മോശം അന്തരീക്ഷത്തിലാണ് നീ ജീവിക്കുന്നതെങ്കിൽ അതൊരിക്കലും അവരുടെ കൂടെ തിന്മ ചെയ്യാൻ നിനക്ക് ന്യായമല്ല. നീ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. ശരി, അവരുടെ വിധി അള്ളാഹുവിന്റെ വിധിയാണ്, ഇങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ള ആളുകൾ അങ്ങനെയാണ്. അവരെ നന്നാക്കാൻ നീ ഇഖ്ലാസോടെ പരിശ്രമിക്കുക, ക്ഷമയോടെ നിലകൊള്ളുക. അള്ളാഹു തുറവി തരും, അള്ളാഹു സഹായിക്കും, അള്ളാഹു ദീൻ പിന്നീട് എളുപ്പമാക്കി തരും, ദീൻ പാലിക്കാനുള്ള സൗകര്യം അള്ളാഹു ഭൂമിയിൽ തരും. അതിന് റബ്ബിനോട് തേടുക, അവനോട് ദുആ ചെയ്യുക. عن النبي صلى الله عليه وسلم من حديث أبي سعيد رضي الله عنه أبو سعيد رضي الله عنه ادرك أن حديث أي بخاري مسلم ادرك لتتبعن سنن من كان قبلكم حدو القذة بالقذة حتى لو دخلوا جحر ضب لدخلتموه لتتبعن نينجل بنبتك تنى شيئ سنن شريا من كان قبلكم نينجل كمنبر لوردة شريا ഹദ്വൽ ഖുദ്ദത്തു ബിൽ ഖുദ്ദ, ഖുദ്ദ ഖുദ്ദയോട് എങ്ങനെയാണോ അങ്ങനെ. ഖുദ്ദ എന്നതുകൊണ്ട് ഉദ്ദേശം ഒരു അമ്പ്, അത് എയ്താൽ അതിന്റെ തൊട്ടു പിന്നാലെ മറ്റൊരമ്പ് എയ്താൽ അത് ഇതിന്റെ പിന്നാലെ എങ്ങനെയാണോ പോകുന്നത് എന്നതുപോലെ, തുടരെ തുടരെ ഏത് അമ്പുകൾ ഒന്നിന്റെ പിന്നാലെ എങ്ങനെ പോകുന്നോ എന്നതുപോലെ. ഹത്താലുദ്ദബിൻ, അവരൊരു ദബ്ബിന്റെ ഉടുമ്പിന്റെ മാളത്തിൽ കയറിയാൽ ലദഹൽ തുമൂ, നിങ്ങളും അതിൽ കയറും. ഉടുമ്പിന്റെ മാള വളരെ ചെറുതാണ്, അതിൽ കയറിപ്പറ്റുക എന്നത് പ്രയാസകരമാണ്, എന്നിട്ടുകൂടി അവരെ നിങ്ങൾ പിൻപറ്റും. ഖാലു, സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, ആൽ യഹൂദു വന്നസാറ, യഹൂദികളും നസ്രാനികളുമാണോ ഉദ്ദേശം? ഖാല ഫമൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, ഫമൻ, അവരല്ലാതെ മറ്റാരെയാണ്? നിങ്ങൾ നോക്കൂ, ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ബനു ഇസ്രായീലിനെ കുറിച്ചാണ് ഏറ്റവും ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. അവർക്ക് സംഭവിച്ച അബദ്ധങ്ങൾ ഖുർആനിൽ ഏറ്റവും കൂടുതൽ ചരിത്രം പരാമർശിക്കപ്പെട്ട നബി ആരാ? മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. മൂസാ നബിയെ കുറിച്ച് അള്ളാഹു പറയുന്നത് ഉമ്മത്തുമായിട്ടുള്ള, മൂസാ നബിയുടെ കൗമുമായിട്ടുള്ള കാര്യങ്ങളാണ്. ആ ഖൗമിനെ ഈ ഉമ്മത്ത് അനുകരിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. കാരണം അവർ കിതാബ് നൽകപ്പെട്ടവരാണ്, നബി നിയോഗിക്കപ്പെട്ടവരാണ്, എന്നിട്ട് തെറ്റിയവരാണ്. അതുപോലെ ഈ ഉമ്മത്ത് പിഴക്കുമെന്ന് എന്തിനു നോക്കൂ, കക്ഷികളായി അവർ പിരിഞ്ഞു, അതിൽ വരെ ഈ ഉമ്മത്ത് അവരെ പോലെയാണ്. അതുപോലെ നോക്കൂ ഖബറുകൾ, അത് കെട്ടിപ്പൊക്കുക, അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുക, അങ്ങനെയുള്ള ആളുകൾ അവർ അത് ന്യായീകരിക്കുന്ന പണ്ഡിത പുരോഹിതന്മാർ അള്ളാഹു ഹറാമാക്കിയത് ഹലാലാക്കുകയാണ്, അവരതുപോലെ പിൻപറ്റി അനുസരിക്കുക. ഇതിലൊക്കെ യഹൂദി നസറാനികളെ ഈ ഉമ്മത്ത് പിൻപറ്റുന്നത് നമ്മൾ കാണുന്ന നേർക്കാഴ്ചയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നോക്കൂ നിങ്ങൾ അവർ ചെയ്ത കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ നേരത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൈ വെള്ളത്തിൽ മുക്കി, വഫാത്തിന്റെ നേരമാണത്, ശ്രദ്ധിച്ചു കേൾക്കണം നിങ്ങൾ. നമ്മൾ ആ രംഗം ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൈ വെള്ളത്തിൽ മുക്കി മുഖം തടവിട്ട് പറയുകയാണ്, ഖാതറല്ലാഹു ലയഹൂദ് ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ, യഹൂദികൾ അള്ളാഹു ശപിക്കട്ടെ അവരവരുടെ നബിമാരുടെ ശരീര ഖബറുകൾ അത് മസ്ജിദുകളാക്കി. ഹദീസ് ഉദ്ധരിക്കുന്ന സഹാബി നമ്മളോട് എന്താണ് പറയുന്നത്? ഈ ഹദീസ് കേട്ട സഹാബി നമ്മളോട് എന്താണ് പറയുന്നത്? യുഹദ്ദിറു മാ സനഉ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ ചെയ്തതുപോലെ ചെയ്യാതിരിക്കാൻ താക്കീത് നൽകുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്തിമ നിമിഷമാണിത്. സുബ്ഹാനല്ലാഹ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പ് പറയാത്ത കാര്യമാണല്ല. ജുന്ദുബ് ഇബ്നു അബ്ദുല്ലാഹ് അൽബജലി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിന് 5 ദിവസം മുമ്പ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ? അലാ ഇന്ന മൻ കാന ഖബ്ലകും കാനൂ യത്തഖിദൂന ഖുബൂർ അംബിയാഇഹിം വസാലിഹീഹിം മസാജിദ അലാ ഫലാ തത്തഖിദു ഖുബൂർ മസാജിദ ഇന്നി അൻഹാകും അൻ ദാലിക്, നിങ്ങൾക്ക് മുമ്പുള്ളവർ അവരുടെ നബിമാരുടെയും സാലിഹുകളുടെയും ഖബറുകൾ മസ്ജിദുകളാക്കി. അലാ ഫലാ തത്തഖിദു ഖുബൂർ മസാജിദ, നിങ്ങൾ ഖബറുകൾ മസ്ജിദുകളാക്കരുത്, ആരാധനയുടെ ഇടങ്ങളാക്കരുത്, സുജൂദിന്റെ സ്ഥലങ്ങളാക്കരുത്. ഇന്നി അൻഹാകും അൻ ദാലിക, ഞാൻ നിങ്ങളോടത് വിലക്കുന്നു. ശ്രദ്ധിച്ചു നോക്കൂ ആ ഹദീസിന്റെ പ്രാധാന്യം. ഒന്ന്, ഇതാ ഷെയ്ഖുൽ ഇസ്ലാം ഇവിടെ പറഞ്ഞതുപോലെ പഴയ ഉമ്മത്തുകളെ ഉമ്മത്ത് പിൻപറ്റുമെന്ന് പറഞ്ഞു. അവരുടെ ശരിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് ഖബറ് കെട്ടിപ്പൊക്കുക, അവിടെ ഇബാദത്തിന്റെ കേന്ദ്രമാക്കുക. അത് കാണാൻ എവിടെയും പോകണ്ട, നമ്മൾ ഈ കാണുന്ന ദർഗകൾ തന്നെയാണ് അതിനുള്ള ഉദാഹരണം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിന് 5 ദിവസം മുമ്പ് പറയുകയാണ്. ആ പറഞ്ഞത് വീണ്ടും വഫാത്തിനോട് അടുത്ത നേരത്തെ ആവർത്തിക്കുകയാണ്. മാത്രമല്ല പറയുന്നേന അല അല ശ്രദ്ധ ക്ഷണിക്കുന്ന പദമാണത്, അല ശ്രദ്ധിക്കുക എന്നർത്ഥം വരുന്ന എന്ന് അർത്ഥം പറയാവുന്ന പദമാണത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു പറഞ്ഞു. മാത്രമല്ല 3 രൂപത്തിൽ വിലക്കി. പഴയ ആളുകൾ പല ഉമ്മത്തുകൾ ചെയ്ത പ്രവൃത്തിയാണത്, ഒന്ന്, അതോടെ തന്നെ അത് ചെയ്യാൻ പാടില്ല എന്ന് മനസ്സിലായി. രണ്ടാമത്തെ എന്താ? അലാഫത്ത് ഫലാ തത്തഖിദുൽ ഖുബൂറ മസാജിദ, നിങ്ങൾ ഖബറുകൾ മസ്ജിദുകൾ ആക്കരുത്. അത് കൂടാതെ ഒന്ന് വ്യക്തമാക്കി വീണ്ടും വിലക്കി തീർന്നോ. ഇന്നി അൻഹാകും അൻ ദാലിക്, ഞാൻ നിങ്ങളോട് അത് വിലക്കുന്നു. സുബ്ഹാനല്ലാഹ്, തീർന്നില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ വാക്കാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി എന്ത്, അവസാനം വന്ന വിധിയാണിത്. ഇതിൽ നസ്ഖിന് യാതൊരു പഴുതുമില്ല. ഈ വിധി ഒന്ന് ദുർബലപ്പെടുത്തി പുതിയൊരു വിധി വരാൻ, പുതിയൊരു നിയമം വരാൻ ഒരു പഴുതുമില്ല. കാരണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ അവസാന ഘട്ടങ്ങളിലാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഈ ഉമ്മത്തിനോട് ഏറ്റവും നസീഹത്തുള്ള, ഈ ഉമ്മത്ത് ഏത് വഴിക്കാണ് തെറ്റിപ്പോവുക എന്ന് താക്കീദ് ഉൾക്കൊള്ളുന്ന വാക്കു പറഞ്ഞ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞു വന്നത് പഴയ ഉമ്മത്തുകളുടെ മാർഗം ഈ ഉമ്മത്ത് പിൻപറ്റിയോ ഇല്ലേ, ഈ ഉമ്മത്തിന് എല്ലാവരുമല്ല, മറിച്ച് വഴികളില്ലായ വിവരമില്ലാത്ത ഒരുപാട് ആളുകൾ. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണിത്. ഇത്രയും വ്യക്തമായ ഹദീസുകൾ മുന്നിലുണ്ട്. ചില ആളുകൾ ഇത് കേട്ടാൽ ചോദിക്കും എന്ത്, നേരെ തിരിച്ചാണ് ചോദിക്കുക, അതായത് എന്നിട്ടും എന്താണ് ഇവരിങ്ങനെ ചെയ്യുന്നത്, ഇത് ഇത്ര ഉണ്ടായിട്ട് എന്താണ് ഇവരിങ്ങനെ ചെയ്യുന്നത്, കുറെ ആളുകൾ ഇവരെ പിൻപറ്റുന്നത്, അതിന് പിന്തുണക്കുന്നത്, അതിന് തെളിവുണ്ടാക്കി കൊടുക്കുന്നത്. അവരോട് സമാധാനിക്കാൻ നമുക്കൊരു വാക്കാണ് പറയാനുള്ളത്. പണ്ഡിതന്മാർ പറയാറുണ്ട് എന്ത്, വഴികേടിലായവൻ എങ്ങനെ വഴികേടിലായി എന്നോർത്ത് നീ അത്ഭുതപ്പെടണ്ട. മറിച്ച് ഹിദായത്തിലായവൻ എങ്ങനെ ഹിദായത്തിലായി എന്ന് ആലോചിച്ച് നീ അത്ഭുതപ്പെട്ടാൽ മതി, അതാണ് അത്ഭുതം. ദലാലത്തിലായവൻ എങ്ങനെ ദലാലത്തിലായി എന്ന് ആലോചിച്ച് നീ അത്ഭുതപ്പെടല്ലേ, പിന്നെ ഹിദായത്തിലായവൻ എങ്ങനെ ഹിദായത്തിലായി എന്നതിൽ നീ അത്ഭുതപ്പെടുക. അതാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഈ പഴവുകൾക്കിടയിൽ ഒരുവനെ ഹിദായത്തിലാക്കുക എന്നതിനാണ് അത്ഭുതപ്പെടാൻ വകയുള്ളത്. അതിനാണ് അല്ലാഹുവിന് നന്ദി കാണിക്കേണ്ടത്. ഇൻഷാല്ലാ ബാക്കി നമുക്ക് അടുത്ത ആഴ്ച വിശദീകരിക്കാം. അല്ലാഹു അലം വസല്ലല്ലാഹു വസല്ലം വബാറക അലാ അബ്ദി വറസൂല നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.